ഉപയോഗിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ സ്നേഹപൂർവം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക, അതിലാളനം അരുത്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവനെ നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറുകൾ, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രനെ കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്, നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാര ശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന ഭാവിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടതെങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്തെ മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവന് അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായിത്തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോട് ദ്വിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഫോഷന്റെ ഉപദേശം തേടരുത്. അവനെ രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനതെങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്. പുതിയവൻ അവന് തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകം തോറും ഹൃദ്യതയേറും. പാവിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്. അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ശ്രമിക്കേണ്ട. മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെ പറ്റി ആയിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തി ആയിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവളവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവളവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല. ഞാനോ അവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമത്യെ സംസാരിക്കാൻ അവനെ കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. ഫോഷന്മാർക്ക് ജ്ഞാനം സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് ജ്ഞാനം അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് ജ്ഞാനം അപ്രാപ്യയാണ്. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹുസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാം ലയിച്ചതവളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വാസപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്. സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല. ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും വരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിന് എണ്ണത്തിൽ നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ ആയിരം പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം അനവത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും. നിയമനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ചൊല്ലിക്കുന്നു. അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു. അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. കൊള്ളമുതലുമായി പാപി രക്ഷപ്പെടുകയില്ല. ദൈവഭക്തന്റെ ക്ഷമ വൃദ്ധാവുകയില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ഇങ്ങനെ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും. അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസീമമായ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും അവിടുത്തെ നോട്ടത്തിൽ കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആര് അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിന്റെ ദിനം വിദൂരത്താണ്. ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിക്കുന്നു. മകനെ, ഞാൻ പറയുന്നത് കേട്ട് ജ്ഞാനമാർജിക്കുക. എന്റെ വാക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കുക. സൂക്ഷ്മതയുള്ള ഉപദേശവും ജ്ഞാനവുമാണ് ഞാൻ നൽകുന്നത്. ആദിയിൽ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ കർമ്മരംഗവും നിർണയിച്ചു. ശാശ്വതമായ ക്രമത്തിലാണ് അവയെ സംവിധാനം ചെയ്തത്. അത് ഭാവി തലമുറകൾക്കും ബാധകമാണ്. അവയ്ക്ക് വിശപ്പോ ക്ഷീണമോ ഇല്ല. ഒരിക്കലും അവ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നില്ല. അവ പരസ്പരം തിക്കി തിരക്കുന്നില്ല. അവ ഒരിക്കലും അവിടുത്തെ വാക്കു ധിക്കരിക്കുന്നില്ല. കർത്താവ് ഭൂമിയെ നോക്കുകയും തന്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. എല്ലാവിധ ജീവജാലങ്ങളെയും കൊണ്ട് അവിടുന്ന് അതിന്റെ ഉപരിതലം നിറച്ചു. അവ മണ്ണിലേക്ക് മടങ്ങും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിനെ അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കും എതിരെ ജാഗരൂകത പാലിക്കുവീൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനോടുന്ന ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതന സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവനെ പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായി മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു, എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണ അങ്ങേയറ്റത്തെത്തിയാലോ അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവന് അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തിരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് തന്റെ സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു. അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോട്, തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായി ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയിച്ച സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനം നിന്ദകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളുമായി ഇടപഴകുന്നവന് വീട്ടുവിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിലടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്ദ്യമായ സാമർഥ്യവുമുണ്ട്. ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം ഫോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്. തൻകാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ആഭാസനുണ്ട്. അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. അവൻ മുഖം മറച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്. മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്നവനെ പോലെയാണ്. മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട്. അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട്. മറുപടി പറയാൻ കഴിവില്ലാത്തത് കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട്. സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നത് കൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട്. ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല. അമിതഭാഷി നിന്ദ്യനാണ്. തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും. ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം. ഭാഗ്യം നിർഭാഗ്യമായും. നിഷ്പ്രയോജനമായ ദാനമുണ്ട്. ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട്. അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട്. താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഏറെ വാങ്ങുന്നവരുണ്ട്. ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട്. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. പോഷന്റെ ഉപചാരം വ്യർത്ഥമാണ്. പോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല. അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ്. അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു. അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്നേനാണ്. പോഷൻ പറയും, എനിക്ക് സ്നേഹിതന്മാരാരുമില്ല. എന്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു. എത്രയോ പേർ അവനെ പരിഹസിക്കും. അതും എത്ര പ്രാവശ്യം. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടനതിവേഗം നിലം പതിക്കുന്നു. ദൈവമേ സ്വനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പത്തനാമത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മ സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി തമ്പുരാന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരുമിച്ച് കൂടുവാനും ദൈവം തന്ന ആയുസ്സിനും ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നാം അർപ്പിക്കുന്ന അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതായി തീരുവാനും ദൈവം അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയില് സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം ഈ ശുശ്രൂഷയില് തിരുവചന ധ്യാനത്തിനായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ബെന്നിയച്ഛനെയും വളരെ സ്നേഹവാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് 129-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ പഴയ ഗീതം 129-ാമത്തെ ഗീതം, യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എന്റെ ജീവിതത്തിലേറെ ആശ്രയമേ, ഞാൻ എന്നും സ്തുതിക്കും ഞാൻ എന്നും വാഴ്ത്തും എന്റെ യേശുനാമം എനിക്കത്ര ആനന്ദം. പാപിയായിരുന്ന എന്നെ വളരെ പ്രയാസത്തിൽ കൂടിയും ദുഃഖത്തിൽ കൂടിയും കടന്ന് അനുനിമിഷം യാത്ര ചെയ്യുന്ന എന്നെ ഒരു നല്ല ഇടയനെ പോലെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്റെ അടുക്കൽ വരികയും എന്നെ ചേർത്ത് വിളിക്കുകയും ജീവിതത്തിലുണ്ടാകാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും തന്റെ ബലമുള്ള ഭുജം നീട്ടി എന്നെ പരിപാലിക്കുന്ന എന്റെ ദൈവത്തെ കൃത്യമായി പാടിപ്പുകഴ്ത്താം. സുവിശേഷഗീതങ്ങളിലെ 129-ാമത്തെ
യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേ ആശ്രയമേ, ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്ക് പ്രയാനന്ദം, ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്ക് പ്രയാനന്ദം. പാപിയായിരുന്ന രക്ഷിപ്പാന യേശുവേറി തന്നെ ജീവനർപ്പിച്ചു, പാപിയായിരുന്ന രക്ഷിപ്പാന യേശുവേറി തന്നെ ജീവനർപ്പിച്ചു, അവനെ അടച്ചു അവനെ താങ്ങി
വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ധന്യമാർന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ഹൃദയങ്ങളെ പങ്കുവെക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവസ്ഥാനത്തിൽ ഉണ്ടാകുവാനും നമ്മുടെ കുറവുകളെ കണക്കിടാതെ നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങൾ പകരത്തക്കവണ്ണം അവരുടെ സ്പർശനം നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഉണ്ടായി ആ ദൈവസാന്നിധ്യ ബോധം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ സദൃശ വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ജീവിതത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തമ്പുരാനുള്ള ബന്ധത്തിലും തമ്പുരാനുള്ള പൂർണ്ണ വിശ്വാസത്തിലും നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നാം പോകേണ്ടുന്ന പാത ആ ദൈവനമ്പുരാൻ നേരെയാക്കി തരും എന്നുള്ളത് യാതൊരു വിശ്വാസ യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മളെ അവരെ ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാനൊക്കെ നമുക്ക് പ്രേരകമാകട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയും ഈ പ്രാർത്ഥനകളും ഒക്കെ ആ ഒരു ബോധ്യങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യാം. ഈ ജനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് രണ്ടു മൂന്ന് പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് നമ്മൾ സ്മരിക്കുന്നുണ്ട്. ഇന്ന് പത്തനാപുരം മൗണ്ട് താബോറ ദേവറായിൽ കബറടങ്ങിയ സക്രിയ മർദ്ദീവനാസ്രപോലിത്ത അദ്ദേഹത്തിന്റെ 22nd ഓർമ്മയാണ്. സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിലായിട്ട് വളരെ ദീർഘകാലം സേവനം അനുഷ്ഠിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ഒരു ശ്രേഷ്ഠ പിതാവാണ്. അതോടൊപ്പം തന്നെ യൂഹാനമാർ ഗ്രിഗോറിയസ് പത്രാപോലിത്തയുടെ 246th ഓർമ്മ, അദ്ദേഹം മുളത്തുരുത്തപ്പള്ളിയിൽ കബറടങ്ങിയതാണ്. ആ പിതാവിനെയും നമുക്ക് സ്മരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കോട്ടയം NDE സമരാധിസ്ഥാപകൻ എന്നറിയപ്പെടുന്ന മലങ്കര സഭ പുലിക്കോട്ടിൽ ജോസഫ് ആർ ജീവനാസ് 5th മെത്രാപോലിത്തയുടെ 110th ഓർമ്മയാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം പഴയ സെമിനാറിലാണ്. സെമിനാരിയുടെ ശില്പിയാണ് അദ്ദേഹം, പുതിയ സെമിനാരിയുടെ ശില്പിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സഭ തേജസ് നമുക്കറിയാം. പഴയ സെമിനാറിൽ ശ്രേഷ്ഠരായ 4 പിതാക്കന്മാർ കബറടങ്ങിയിട്ടുണ്ട്. നമ്മള് സഭ ജ്യോതിസ് എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്ന പുലിക്കോട്ടിൽ തിരുമേനി, അതുപോലെ തന്നെ സഭ തേജസ് നമ്മൾ ഇന്ന് നമ്മൾ ആദരിക്കുന്ന MD സമരാരി സ്ഥാപനായിരിക്കുന്ന ജീവനാസ് 5th, അതുപോലെ തന്നെ നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമനസ്സുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും പരിശുദ്ധ വട്ടച്ചേരി തിരുമേനി. ഈ 4 പിതാക്കന്മാരുടെ സ്മരണകളാൽ ധന്യമായി തീർന്ന മണ്ണാണ് പഴയ സെമിനാരി എന്നുള്ള സംശയമൊന്നുമില്ല. സെമിനാറിൽ പ്രത്യേകമായിട്ടുള്ള പെരുന്നാൾ ഈ പിതാവിന്റെ നാമധേയത്തിൽ നടത്തപ്പെടുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 12th ഈ പിതാക്കന്മാരുടെ അവരുടെയൊക്കെ ജീവിതവും ദർശനവും ഈ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള അല്ലെ ഈ സഭയിലെ വിശ്വാസികൾക്ക് ആദ്യമായി ലഭിച്ചിട്ടുള്ള നന്മകൾ അത് വാക്കുകൾക്ക് അതീതമാണ്. തീർച്ചയായിട്ടും നമ്മളെന്തിനാ ഈ പ്രാർത്ഥനയിലൊക്കെ അവരെ ഓർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉള്ളൂ ഈ പിതാക്കന്മാരെയൊക്കെ ഒന്ന് സ്മരിക്കാനും ഓർക്കാനും ഒക്കെ ഉള്ള. ഇങ്ങനെയൊക്കെ പിതാക്കന്മാർ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ പലരും മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും, കുറച്ചു പേരെങ്കിലൊക്കെ ഈ പ്രാർത്ഥന കൂടിയൊക്കെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ അജ്ഞത കൊണ്ട് ഇവരെ വിസ്മരിക്കാൻ അടയാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ഈ പിതാക്കന്മാരെയൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നത്. കാരണം അവരുടെ ജീവിതവും നമ്മളെ പോലെ സുഖമായിട്ട് ഈ ലോകത്തിൽ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കടുത്ത് ജീവിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി ഈ സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടിയും യേശുപുരാന് വേണ്ടിയും ഒക്കെ ത്യാഗപൂർവമായ ജീവിതം വഹിച്ചവരാണ്. പ്രത്യേകിച്ച് പിതാക്കന്മാരൊക്കെ സഭയിലെ പ്രതിസന്ധികളിലൊക്കെ ഒരുപാട് കഷ്ടതകൾ പുൽക്കോട്ടിലെ 5th തിരുമേനിയൊക്കെ ഒരുപാട് കഷ്ടതകളിൽ കൂടി പ്രത്യേകിച്ച് സഭയിലെ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ച തിരുമേനിയാണ്. എങ്കിലും ക്രിസ്തുവിനുള്ള വിശ്വാസം ചോർന്നു പോകാതെ പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് എല്ലാ പ്രയാസങ്ങളെയും ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ മാതൃക കാണിച്ച പിതാക്കന്മാരാണ്. അവരൊക്കെ വളർന്ന സ്ഥലത്ത് നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് പഴയ സെമിനാരിൽ വന്ന് താമസിച്ച് വിദ്യാഭ്യാസങ്ങളും അല്ലെങ്കിൽ അതേ സഭയിൽ ശുശ്രൂഷിക്കത്തക്കവണ്ണമുള്ള നല്ല പട്ടക്കാരേക്കൊക്കെ നല്ല മാതൃകാപരമായിട്ടുള്ള പരിശീലനമൊക്കെ നടത്താൻ അവർ താല്പര്യം കാണിച്ചത് ഉള്ളിൽ അവർക്ക് ലഭിച്ച ദൈവിക വെട്ടത്തിന്റെ ആ ഒരു പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും ആ പ്രതിഫലനമാണ് ഇന്നും സഭയിലെ പട്ടക്കാർ വിശ്വാസികളും അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ഓർക്കുവാനും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയുണ്ട്. ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമുക്ക് എപ്പോഴും കാവലും കോട്ടയം ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നി ബിന്നിയച്ചന, അച്ഛന് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമല്ല ഈ പ്രാർത്ഥനയിൽ. ഞാൻ ഏത് സമയത്ത് അച്ഛനെ വിളിച്ചാലും ഒരുപാട് തിരക്കുള്ള വൈദികരാണ് എങ്കിൽ തന്നെയും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ സാരഥ്യവും അച്ഛന്റെ പ്രാർത്ഥനയൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അറിയാം ഈ പ്രാർത്ഥനയിലൊക്കെ പലരെയും വിളിക്കുമ്പോൾ സൗകര്യപ്രഭാവം കിട്ടാറില്ല, അല്ലെങ്കിൽ ഏറ്റവും പല ആളുകളും സമയമാകുമ്പോൾ അസൗകര്യം പറയും. പക്ഷെ എപ്പം ബന്യേച്ചന് ഞാൻ ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ അത് ആ ചുമതല ഏൽക്കുന്നു. മാത്രമല്ല ഏറ്റവും താല്പര്യത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നു എന്നുള്ളത് തീർച്ചയായും നന്ദിയോടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അച്ഛനെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം നമുക്ക് സുപരിചിതമായ 93-ാമത്തെ ഗീതം ശ്രീയേശു നാമം അതിശയ നാമം ഏഴ് എനിക്ക് ഇപ്പം നാമമാണെന്നുള്ള പാട്ട് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അച്ഛനിൽ നിന്നും കേൾക്കാം സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം.
ശ്രീയേശു നാമം അതിശയ നാമം ഏലയിലേക്കും നാമം ശ്രീയേശു നാമം അതിശയ നാമം ഏലയിലേക്കും നാമം പാപപരിഹാരാർത്ഥം പാപകരെ തേടി പാറിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമം പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമം പുണ്യനാമം ശ്രീനാമം മതിശയനാമം ഏഴയിടിക്കുന്നനാമം എണ്ണമില്ല പാപം
തിരുവചന ധ്യാനത്തിനായി പ്രിയ ബന്യേച്ചനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഇതാകുമ്പോൾ തന്നെ പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവജനം ധ്യാനിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ്. യോഹന്നാനെഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലെ 15-18 വാക്യങ്ങൾ.
യോഹന്നാന്റെ സുവിശേഷം 17:15 വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 18 വാക്യം. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കുകയാണ്. 15 വാക്യം. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 18 വാക്യത്തില് നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമുക്ക് ഏവർക്കും വളരെയധികം സുപരിചിതമായ വിശുദ്ധ വേദഭാഗമാണ് ഇത്. കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് അറിയപ്പെടുന്ന അധ്യായമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം. തന്റെ ക്രൂശുമരണത്തിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാരെ ഒത്തുയർത്തിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ഈ ഒരു അധ്യായത്തിലെ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, തന്റെ പ്രിയ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ക്രൂശുമരണത്തിന് മുമ്പായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് പറയുന്നത് ആ ഭാഗത്ത്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരൊരു ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നാമത്തില്, നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോട് ഇരുന്നപ്പോഴേ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ഇപ്പൊ ഞാൻ നിന്റെ അടുക്കൽ വരികയാണ്. എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകുന്നതിന് ഇത് ലോകത്തിന് വെച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ വചനത്തെ അവർ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരെല്ലാം കൊണ്ട് ലോകം അവരെ വിദ്വേഷിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന, പിതാവാന്തയമേ, അവരെ പറ്റിയുള്ള എന്റെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ അവരെ നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുക. നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകളിലൊക്കെ, പ്രത്യേകിച്ച് ആധുനിക കരിസ്മാറ്റിക് ചിന്തകളിലൊക്കെ വന്നിരിക്കുന്നത്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന ഈ ലോകമൊന്നുമല്ല പ്രധാന കാര്യം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറ്റി ഒരു ഭീതിയുടെ അന്തരീക്ഷം, ഭയത്തിന്റെ അന്തരീക്ഷം നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ച് ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പുതിയ കരിസ്മാറ്റിക് സംഘടനകളെയൊക്കെയും കരിസ്മാറ്റിക് സഭകളെയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകമല്ല നിത്യം വരുവാനുള്ള ലോകമാണ്, നിത്യം അതിലേക്ക് നാം ഒരുങ്ങണമെന്നൊക്കെയുള്ള വലിയ ആഹ്വാനങ്ങളൊക്കെ തരുന്ന പുതിയ പ്രസ്ഥാനങ്ങളെയൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെയും വിഭിന്നമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നീ ഇവരെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാക്കി തീർക്കണം, ഈ ലോകത്തിൽ നിന്ന് അവരെ എടുത്തുകൊള്ളണമെന്നല്ല, എന്നാൽ ദുഷ്ടനവരെ കാത്തുകൊള്ളണമെന്നാണ് എന്റെ പ്രാർത്ഥന എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകം ആദിയോടന്തം ദൈവത്തെ ലോകവുമായുള്ള ബന്ധത്തിലാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ലോകമല്ല, ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദൈവവുമല്ല. പിന്നെയോ, ദൈവത്തെ ലോകവുമായുള്ള ബന്ധത്തിലാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ അതിന്റെ പുസ്തകങ്ങൾ കൂടെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, വളരെ പരിചിതമായ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. എന്റെ സൃഷ്ടി നടത്തിയതിനു ശേഷം യഹോവ അത് നോക്കി അത് നല്ലതെന്ന് കണ്ടു, അത് നല്ലത് എന്ന് കണ്ടു, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓരോ സൃഷ്ടിയുടെ ശേഷവും നല്ലത് എന്ന് കാണുന്നു, പല സൃഷ്ടികളുടെ ശേഷം പല ഭാഗത്തായിട്ടോടെ പറയും നല്ലത് എന്ന് യഹോവ കണ്ടു, ദൈവം കണ്ടു. എന്നാൽ ലോകം ആ നല്ല അവസ്ഥയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ വീണുപോയിരിക്കുന്നു എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാമത്തെ ആദ്യമായിട്ട് തന്നെ ആദാമിന്റെ വീഴ്ച, ആദാമിനും ഹവ്വായ്ക്കും വീഴ്ച ഉണ്ടാകുന്നു. ആ വീഴ്ചയില് അവര് സാത്താനെ പഴിചാരുന്നു. അങ്ങനെ പരസ്പരം പഴിചാരിക്കൊണ്ട് ആ വീഴ്ചയുടെ ആ പൂർണമായിട്ടുള്ള സംഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് കാണുമ്പോഴ് യഹോവ ദൈവം നോക്കി ഓരോ സൃഷ്ടിയും നല്ലതെന്ന് കണ്ട ആ ലോകത്തില് ആബേലിന്റെ ദാരുണമായ മരണം നമ്മൾ കാണുന്നു. തന്റെ സ്വന്തം സഹോദരൻ അസൂയെ പൂണ്ടിട്ട് സഹോദരനായ ഹാബേലിനെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും വേദപുസ്തകം മുമ്പോട്ട് കടന്നു വരുമ്പോഴ് യഹോവയുടെ കാലത്തൊക്കെയും യഹോവ കണ്ടു മനുഷ്യരുടെ വിചാരങ്ങളൊക്കെയും ദുഷ്ടത നിറഞ്ഞതായിരിക്കുന്നുവെന്ന് യഹോവ കാണുന്നു. ഒരു ബാബേൽ ഗോപുരം പണിയുന്നു, ബാബേൽ ഗോപുരത്തിന്റെ പതനം നമ്മൾ കാണുന്നു. ആശകൾ കലക്കി അവിടെ ബാബേൽ ഗോപുരം എന്ന് അറിയപ്പെടുന്നു. നമ്മൾ നോക്കുമ്പോഴ് ദൈവം ഓരോന്നും കണ്ടു, ലോകത്തെ സൃഷ്ടിച്ചു, നല്ലതെന്ന് കാണുന്നു. എന്നാൽ ആദാമിന്റെ വീഴ്ച, ബാബേലിന്റെ ദാരുണ മരണം, ബാബേൽ ഗോപുരത്തിന്റെ പതനം, ഇതൊക്കെയും മനുഷ്യ ചരിത്രത്തിൽ എക്കാലവും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നും ഈ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലും പറ്റുന്നു. ആദാമിന്റെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന പരസ്പരം വഴിയാരും നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അസൂയെ കൊണ്ട് മറ്റുള്ളവരെ നിഗ്രഹിക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നു. ദൈവത്തിനെതിരെ ദുഷ്ടവിചാരങ്ങളായിട്ട് അഹങ്കാരമായ ചിന്തകൾ, ഉന്നതമായ അല്ലെങ്കിൽ അഹങ്കാര ചിന്തകളോട് മനുഷ്യൻ ജീവിക്കുന്നു, ബാബേലിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ആത്മീയ അവസ്ഥ. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്റെ ശിഷ്യന്മാരെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് ഈ 17 അധ്യായത്തിലെ നമ്മൾ വായിക്കുന്നത്. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്തെ പറ്റി നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്ന്, പാപം നിറഞ്ഞ ഈ ലോകത്തില് പാപികളോടൊത്ത് വസിച്ച് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയവനാണ് കർത്താവ്. ഇതാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യം. അതായത്, ഇങ്ങനെയുള്ള ഈ ലോകത്തിലെ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലെ പല അക്രമ സംഭവങ്ങള്, അല്ലെങ്കിൽ സാത്താന്റെ പല പല കാര്യങ്ങൾ, പൈശാചികമായ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ നിരാശപ്പെടാതെ മുന്നോട്ടു പോകുവാനുള്ള ഒരു ആഹ്വാനമാണ്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പരിപൂർണമായ വിവരണമാണ് വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇപ്പൊ പാപം നിറഞ്ഞ ഈ ലോകത്തില് പാപികളോടൊത്ത് വസിച്ച് പാപികളെ രൂപാന്തരപ്പെടുത്തി പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവനായ കർത്താവിന്റെ മാതൃകയാണ് ഇവിടെ നമ്മൾ അവലംബിക്കേണ്ടത്. താൻ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉൾച്ചേർന്ന് അതിന് പരിഹാരം നൽകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിനോട് ഇങ്ങനെയല്ല, ഈ ലോകത്തെ അല്ല സ്നേഹിക്കേണ്ടത്, അങ്ങനെയല്ല. നമ്മൾ പല രീതിയിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള ചിന്തകളുണ്ടാകാം. ഈ ലോകമൊന്നുമല്ല, കാണുന്ന ലോകമൊന്നുമല്ല, കാണാത്ത ലോകമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്ന ചാലകശക്തിയായിട്ട് നമ്മൾ ആയിത്തീരണം. നമുക്കറിയാം വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു, നയിലെ വിധവയുടെ അവൻ മരിച്ചപ്പോഴേ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോഴേ വിധവയെ കാണുന്നു, തന്റെ ഏകമാവൻ മരിച്ചുപോയി എന്ന് പറയുന്നു. അവിടെ കരയേണ്ട എന്ന് പറഞ്ഞ് ഈ വിധവയെ ആശ്വസിപ്പിക്കുന്നവനായ കർത്താവ് ഭാവി ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉൾച്ചേർന്ന് പരിഹാരം നൽകുന്നവനായ കർത്താവ്. ബഥസ്ദ കുളത്തിന്റെ അരി അവിടെ ഇരിക്കുമ്പോഴ് രോഗബാധിതനായ മനുഷ്യനെ കണ്ടിട്ട് അവനോട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ? അവന്റെ ജീവിത പ്രശ്നം മനസ്സിലാക്കി, അവന്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി, അവന്റെ ജീവിതത്തിലെ അവൻ അവലംബിച്ചു പോകുന്ന ജീവിത രീതി മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ? ജീവിത പ്രശ്നങ്ങളിൽ ഉൾച്ചേർന്ന് പരിഹാരം നൽകുന്നവനായ കർത്താവ്. നമുക്ക് വീണ്ടും കാണാം സുവിശേഷ ഭാഗത്തില് ധനികനായ യുവാവ് വന്ന് പറയുന്നു, ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്വർഗരാജ്യ അവകാശമാക്കുവാൻ? കർത്താവനോട് പറയുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്ക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. അവന്റെ പ്രശ്നം എന്താണെന്ന് കർത്താവ് മനസ്സിലാക്കി അതിനുള്ള പരിഹാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് പല പല സംഭവങ്ങൾ കൂടെ നമുക്ക് കർത്താവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾ ഉൾച്ചേർന്ന് പരിഹാരം നൽകി, അല്ലാതെ ഈ ലോകത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളതല്ല, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട്. കാനാക്കാരി സ്ത്രീയുടെ മകളുടെ സംഭവം നമുക്കറിയാം. പല പ്രാവശ്യം നോയമ്പ് കാലങ്ങളിൽ നമ്മളിത് വായിക്കുന്നതാണ്. നാലാമത്തെ ഞായറാഴ്ച തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അടുത്തു വരുന്ന ജാനായക്കാരി സ്ത്രീയോട് സംസാരത്തിന് ശേഷം ആ ജാനായക്കാരി സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നത് പാപം നിറഞ്ഞ ലോകത്തിൽ പാപികളോടൊത്ത് വസിച്ച് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയവനായ കർത്താവ് ലോകത്തിൽ നിന്ന് അകന്നല്ല, ലോകത്തിൽ തന്നെ ജീവിച്ച് മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ് ഭൗതിക വസ്തുക്കളുടെ അടിമ ആകാതെ അതിന്റെ യജമാനായിട്ട് ജീവിച്ച് കാണിക്കുന്ന കർത്താവ്. ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്, പാപം നിറഞ്ഞ ലോകത്തിൽ പാപികളോടൊത്ത് വസിച്ച് അവരെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവ്. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത് നാം പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ലോക നിഷേധമോ ലോക വിമുഖതയോ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല സുവിശേഷങ്ങളിൽ. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദുഷ്ടന്റെ കയ്യിലെ ഉപകരണമാകാതെ ജീവിച്ചുകൊള്ളൽ. ദുഷ്ടന്റെ കയ്യിലെ ഉപകരണമായി നീ നിന്നുകൊടുക്കരുത്. ആ ദുഷ്ടന്റെ കയ്യിലെ ഉപകരണമാകാതെ നീ ജീവിക്കണം. അല്ലാതെ ഈ ലോകത്തെ നിഷേധിക്കുകയോ ലോകത്തിനോട് വിമുഖത കാണിക്കുകയോ ചെയ്യണമെന്ന് യേശു തമ്പുരാൻ സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്നില്ല. ചിലപ്പോ നമ്മള് കാണുന്നുണ്ട് ചിലതൊക്കെ കാണിക്കുന്ന ചില ഭാവങ്ങളും ഗോഷ്ടികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോക യാഥാർത്ഥ്യങ്ങളോട് വിരക്തി കാണിക്കുകയാണ് ഭക്തിയുടെ പാരമ്യമെന്ന് ചിലര് കാണിക്കും. ഇതൊക്കെ ഇതിനൊക്കെ മാറി നിന്ന് ലോകത്തോട് ലോക യാഥാർത്ഥ്യങ്ങളോട് ഇങ്ങനെ വിലക്കി ഒന്നും ഇത് ചെയ്യാതെ ഇങ്ങനെ മാറി നിന്ന് ഇതാണ് ഭക്തി എന്ന് കാണിക്കുന്ന മറ്റുള്ളവരെ കാണിക്കുന്നവർ, അതാണ് ഭക്തിയുടെ പാരമ്യം എന്ന് കരുതുന്നവരുണ്ട്. ഇത് നമ്മള് ചിന്തിക്കണം. കേരളം കേവലം വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതോ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നതോ യേശുവിനെ അനുഗമിക്കുക എന്നോ പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. ശിഷ്യന്മാരും കർത്താവും കൂടെ ഗദര ദേശത്ത് വന്നപ്പോഴ് ശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ കാണുന്നു. അവനിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. ആ സംഭവം ഞാൻ വിവരിക്കുന്നില്ല. എങ്കിലും ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കിയ മനുഷ്യൻ എളുപ്പത്തിന് തന്നെ താൻ അശുദ്ധാത്മാവിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ട് യേശുബ്രാനെ ഫോളോ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്, ഇറങ്ങുകയാണ്. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ നിന്റെ വീട്ടിൽ തന്നെ പോയി നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുക എന്ന് പറയുക. നിന്റെ ഭവനത്തെ ഉപേക്ഷിക്കണമെന്നല്ല, നിന്റെ ഭവനത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. യേശു അതിന് അവനെ അനുവദിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, നമ്മൾ പലരും ഈ ലോകത്തിൽ കാണുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടിട്ട് ഈ തിന്മകളുടെയും പൈശാചിക സംഭവങ്ങളുടെയും പല പൈശാചികമായ കാര്യങ്ങളുടെയും വളർച്ച ഗാലറിയിൽ നിന്ന് കാണുന്ന, സ്പോർട്സ് കാണുന്ന, അല്ലെങ്കിൽ കളി കാണുന്ന കാഴ്ചക്കാരെ പോലെ നോക്കിക്കണ്ട്, ഓ ഇങ്ങനൊക്കെ നടന്നല്ലോ, ഇങ്ങനൊക്കെയാണല്ലോ ഇന്നത്തെ ലോകം, ഇങ്ങനൊക്കെയാണല്ലോ ഇന്നത്തെ മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയും നെടുകയപ്പെടുകയും ചെയ്യുന്ന നമ്മൾ പലരും അങ്ങനെയുള്ളവരാണ്. എന്നാല് ഈ ലോക വിരക്തി ഭാവിക്കുന്ന പലരും അവർക്ക് ലഭിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ ദൈവദാനമായി കരുതി അവയ്ക്ക് പിന്നാലെ പരക്കം വാഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകവിരക്തിയൊക്കെ പറയും, അത് ഭാവിക്കുകയും ചെയ്യും. എന്നാല് അനുഗ്രഹങ്ങളൊക്കെ, ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പറയും അത് വലിയ ദൈവാനുഗ്രഹമാണെന്നും പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്ന പലരെയും കണ്ടു. അതാണ് ഇന്നത്തെ പ്രോസ്പെറിറ്റി തിയോളജി തന്നെ. അതാണ് പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത് തന്നെ. അതാണ് നമ്മളൊക്കെയും ലോകത്തിന്റെയും സമൂഹത്തിന്റെയും അയൽക്കാരന്റെയും പ്രശ്നങ്ങൾക്ക് നേരെ നമുക്കറിയാം, ഒട്ടകപ്പക്ഷിയെ പോലെ മുഖം മൂടിക്കളയുന്നൊരു മണ്ണിനകത്ത് മുഖം മൂടി വെച്ചിട്ട് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കഴിയുക. എനിക്കറിയാം, ഒരു പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല പള്ളിയിൽ നിന്നപ്പോഴേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, പലതരത്തിലുള്ള ചാരിറ്റി പ്രോജക്ട്സും കൊണ്ട് പലരും നമ്മുടെ ദിവ്യന്മാരും അച്ഛന്മാരും പലർക്കും വലിയ ഒത്തിരിയും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് അതിനെപ്പറ്റി പറയുകയും എപ്പോഴും ചെയ്യുകയും നമുക്കത് കിട്ടുന്നൊരു അവസരമാണ് ചാരിറ്റിക്ക് വല്ലതും കൊടുക്കണമെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴേ അതിൽ ഒരല്പം പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത, പങ്കെടുക്കാത്ത പലരെയും കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. വിരക്തിയും ഭയങ്കര ലോകവിരക്തി പ്രസവിക്കുന്നവരൊക്കെയാണ് പലരും. സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ലാതെ, യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാതെ ജീവിക്കുന്നവരെ കാണാൻ സാധിക്കും. അതായത് ലോകത്തിന്റെയും സമൂഹത്തിന്റെയും അയൽക്കാരന്റെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് ആ ലോകവിരക്തി ഭാവിച്ച് ഭക്തിയുടെ വേഷം പൂട്ട് ജീവിക്കുക. അപ്പം നമ്മൾ കർത്താവ് പഠിപ്പിച്ചതല്ല, ലോകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, ലോകത്തിന് വേണ്ടിയുള്ള മാനസാന്തരമാണ് യഥാർത്ഥമായ ക്രിസ്തീയത എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് നാം ശ്രമിക്കണം. അതിനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. ഒക്കെ നല്ലതാണ്. പക്ഷേ അതിനു മുൻപേ സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്താണെന്ന് സമൂഹത്തിലുള്ളവർക്ക് കൂടെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, നമ്മൾ രണ്ടാമത് ഒരുമിച്ച് എത്തിയിട്ടുള്ളത് ലോക നിഷേധമോ ലോക വിമുഖതയൊന്നും കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. മൂന്നാമത് ഈ ഭാഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കർത്താവ് ദേവാലയത്തോട് ബന്ധപ്പെട്ടതോടൊപ്പം സാധാരണ മനുഷ്യന്റെ ജീവിത പ്രശ്നത്തിൽ പങ്കുചേരുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഒരു നമ്മൾ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ശബത്തുനാളുള്ള ഭൂമിയിലൊക്കെ കടന്നു പോകുമ്പോൾ മുസ്ലിംമാർ കതിർപറിച്ചു തിന്നു, അവിടെ നിന്നവര് അതിനെ വിമർശിച്ചു. കർത്താവ് പറയുന്നുണ്ട് അതിന് വിശപ്പിനും ഇത് കതിര് പറിച്ചു തിന്നതാണ്, ശബത്ത് ശബത്തിൽ അങ്ങനെ ചെയ്യരുത്. കർത്താവ് പറയുന്നു ശബത്ത് മനുഷ്യന് വേണ്ടി നിർവചിച്ചിട്ടുള്ളതാണ്. ആരാധനയും ജീവിതവും ബന്ധപ്പെടുത്തി ജീവിച്ചില്ല എങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഉണ്ടാകത്തില്ല. അപ്പൊ ദൈവത്തോട് ചേർന്ന് ജീവിതം പങ്കിടുകയും സമൂഹത്തോട് ചേർന്ന് സന്തോഷത്തിന്റെ കൂട്ടായ്മ പങ്കിടുകയും ചെയ്യുമ്പോഴാണ് ഒരുത്തിനെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാക്കിയത്. ദൈവത്തോട് ചേർന്ന് തന്റെ ജീവിതം പങ്കിടുകയും സമൂഹത്തോട് ചേർന്ന് സ്നേഹത്തിന്റെ കൂട്ടായ്മ ആചരിക്കുകയും, അതാണ് കർത്താവ് പലപ്പോഴും വിശേഷഭാഗങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. കർത്താവ് വേർക്ക് പോയി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരോട് ചേർന്ന് വീണ്ടും യാത്ര തുടരുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. ഇത് തന്റെ ജീവിതവും ആരാധനയും ബന്ധപ്പെടുത്തി ജീവിക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന് വിരുദ്ധമായിട്ട് ലോകത്തിന് വേണ്ടാന്നുള്ളതിലല്ല, ഒരുമിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ജീവിതത്തിന്റെ അർത്ഥം തന്നെ മനസ്സിലാകുന്നത്. നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന് കേരളത്തിൽ പഠിച്ച നമ്മൾ ഇന്ത്യ പഠിച്ചിട്ടൊക്കെ അറിയാം, സതി എന്ന് പറയുന്ന പുരാതനമായ ആചാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മരിച്ച ഭർത്താവിന്റെ ചിതയിൽ ജീവിച്ചിരിക്കുന്ന ഭാര്യ ചാടി ആത്മാഭൂതി ചെയ്യുന്ന ആചാരം. അപ്പം ഇതിനെപ്പറ്റി പറയുന്ന ഒരു വലിയ സംഭവം ഈ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക് 1879 അത് നിരോധിച്ചിട്ട് കൽപ്പന പുറപ്പെടുവിക്കുക. അന്ന് വില്യം കേറി, ബറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ വില്യം കേറി അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്ന സമയത്താണ് ഈ കൽപ്പന ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഗവർണറുടെ ദൂതൻ അദ്ദേഹത്തെ സമീപിച്ചത്. അപ്പൊ തന്റെ ഭാഗത്ത് നിന്നുള്ള അലംഭാവത്തിന്റെ ഫലമായി ആ ഓട് ഒരു നിമിഷം പോലും വൈകുകയോ ഒരു വിധവ പോലും മരിക്കാനിടയാകുകയോ ചെയ്യരുതെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന വില്യം കേറി ആരാധനയുടെ ചുമതല ഒരാളെ ഏൽപ്പിച്ചിട്ട് തിടുക്കത്തിൽ വീട്ടിൽ പോയി കൽപ്പന ബംഗാളി ഭാഷയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് സംഭവം വായിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ ദേവാലയത്തിലെ ആരാധനയേക്കാൾ മനുഷ്യജീവൻ രക്ഷിക്കാനുതകുന്ന ഈ പ്രവർത്തനമാണ് ദൈവിക ആരാധനയായി കരുതുന്നത്. കർത്താവ് ചെയ്തരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല, ശബരിയാക്കാരന്റെ ഉപമയില് കർത്താവ് പഠിപ്പിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. ലേവ്യം വന്നു, പുരോഹിതം വന്നു, അവ രണ്ടുപേരും പറഞ്ഞു ഞങ്ങള് ദേവാലയത്തിലേക്ക് പോവുകയാണ്, സമയമില്ല. ശബരിയക്കാരൻ വന്നു, ആ വീണ് കിടന്ന മനുഷ്യനെ പത്രത്തിലേൽപ്പിക്കുന്നു. അവിടെ കാണേണ്ട ഒരു കാര്യം, ആദ്യത്തെ രണ്ടുപേരും ദേവാലയത്തിലെത്തി, പക്ഷേ ദൈവത്തിലെത്തിച്ചേർന്നില്ല. അവര് രണ്ടുപേരും, ലേവ്യനും പുരോഹിതനും രണ്ടുപേരും ദേവാലയത്തിലെത്തിച്ചേർന്നു, പക്ഷേ അവർക്ക് ദൈവത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. അതാണ് കർത്താവോടെ പഠിപ്പിക്കുന്ന നല്ല ശമരിയാക്കാരൻ രൂപമാണ്. നല്ല ശമരിയാക്കാരനാണ് അവിടെ കിടന്ന ആ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ പത്രത്തിലെത്തിക്കുന്നത്. കർത്താവ് സ്നേഹിതരെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് കർത്താവ് പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്നുള്ളതല്ല, പിന്നെയോ കൃഷ്ണന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ട ശിഷ്യനെ രക്ഷിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതവും പരസ്പര പൂരകങ്ങളല്ല എങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കണമെന്നുള്ള കാര്യം നാം ഓർക്കണം. നമ്മുടെ മതം ജീവിതത്തിന് അർത്ഥപൂർണമായ ഒരു അനുബന്ധമായി തീരണം, എന്നെങ്കിലേ ഇതിന് അർത്ഥമുള്ള ജീവിതത്തിൽ. നാം പലപ്പോഴും തിന്മയിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് നമ്മുടെ സമരതന്ത്രം എന്ന് പറയുന്നത്. ഓടി രക്ഷപ്പെടുന്നത് ഒരു വിജയമായിട്ട് നാം ഒരിക്കലും കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മള് ക്രിസ്ത്യൻ ചരിത്രത്തിലെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെലമാക്കസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ചെലമാക്കസ് എന്ന് പറയുന്ന ഈ ആള് ഒരു ക്രൈസ്തവ സന്യാസിയായിരുന്നു. അപ്പം ഭക്തിയുടെ കത്തിച്ച കോടിയിൽ എത്തിച്ചേർന്ന ഇദ്ദേഹം വിചാരിക്കുകയാണ് വനാന്തരങ്ങളിൽ പോയി സന്യസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി എന്ന്. അവിടെ സന്യാസിക്കുവാൻ അദ്ദേഹം പോവുകയാണ്. അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, ഞാൻ ഈ വനാന്തരത്തിൽ സന്യസിക്കുന്നത് ഇത് ദൈവത്തോടുള്ള സ്നേഹമല്ല, വാസ്തവം നിറഞ്ഞ എന്റെ ഭക്തിയാണ്. തിരിച്ച് ഇദ്ദേഹം റോമിലേക്ക് വരികയാണ്. ഈ റോമിലേക്ക് വന്നപ്പോൾ അന്നത്തെ റോമ സാമ്രാജ്യത്തിൽ നിലനിന്നുണ്ടായിരുന്ന ഈ കൊളീഷ്യം, റോമൻ കൊളീഷ്യൻസ് എന്ന് പറയുന്നിടത്ത് മനുഷ്യര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അത് കാണുവാനായിട്ട് വന്നിരിക്കുന്ന കുറെ ആൾക്കാര് ഒരു ക്രൂര വിനോദമായിട്ട് അവിടെ വലിയ സ്റ്റേഡിയത്തിൽ നടക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് ഈ സെലമാക്കസ് ചാടി വീഴുകയാണ്. ചാടി വീഴുമ്പോഴേ അത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങള് ഈ കിളവനെ പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പോകുന്ന രംഗം കഥയിൽ പറയുന്നുണ്ട്, സംഭവത്തിൽ പറയുന്നുണ്ട്. ഇത് പോരാളിലവരെ തള്ളി നീക്കി കളി തുടർന്നു. സെലമാക്കസ് പിന്നെയും വീണ്ടും അവിടെ മധ്യത്തിലേക്ക് ചാടി വീഴുകയാണ്. ജനം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അവസാനം പോരാളികളുടെ വാൾ പെട്ടെന്ന് ചലിച്ച് ഈ സെലമാക്കസിനെ അവിടെ കൊല്ലുകയാണ്. പാർത്തിരമ്പിയ ജനം പെട്ടെന്ന് സ്തബ്ധരായിട്ട് ഒരു നല്ല മനുഷ്യൻ ഇങ്ങനെ കൊല്ലപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അന്നത്തെ ക്രിസ്ത്യൻ എംപറർ ആയിരുന്ന ഹൊണോറിയസ് ഈ ഇത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ഇങ്ങനെയുള്ള ക്രൂര വിനോദം പരിപൂർണമായി അവിടെ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും പാർത്ഥ നിറഞ്ഞ ഭക്തിയാണ്, സിനിമയിൽ നിന്ന് ഒളിച്ചുവിടുകയാണ് നമ്മുടെ സമരതന്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സെലമാക്കസ് സ്വന്തം രക്ഷപ്പെടുന്ന രക്ഷയല്ല നോക്കിയത്. പിന്നെയോ ഈ മനുഷ്യ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ദുരാചാരത്തെ മാറ്റുവാനായിട്ട് സ്നേഹിതരെ ഈ ഭാഗത്തിൽ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പത്തിലേക്കൊണ്ട് വരും. തോമസ് ലേഖനം 12:1 വാക്യങ്ങൾ പറയുന്ന പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെയും പൂർണ്ണതയുള്ള ദൈവഘടമെന്തെന്ന് മനസ്സിലാക്കി അതറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപത്തോടുള്ള സഹിഷ്ണുതയല്ല വേണ്ടത്, പാപത്തെ ഉൾക്കൊള്ളുകയല്ല വേണ്ടത്, ഭൂരിപക്ഷാഭിപ്രായം അനുസരിച്ച് ജീവിക്കുകയല്ല വേണ്ടത്, പ്രശ്നങ്ങളെ നിഷേധിക്കുകയല്ല വേണ്ടത്. പിന്നെയോ ഈ ലോകത്തിൽ ലോകത്തിൻ്റെതല്ലാത്ത മാനദണ്ഡത്തിൽ കർത്താവായ യേശു ക്രിസ്തു കാണിക്കുന്ന ജീവിത മാതൃകയിൽ ജീവിക്കുവാൻ തരുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം യേശു തമ്പുരാനെ ക്രൂശിച്ച ലോകത്തെ പറ്റി നമുക്ക് അമിതമായ ശുഭാപ്തി വിശ്വാസത്തിന് സ്ഥാനമില്ല. അതേസമയം യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ മുമ്പിൽ നിരാശയ്ക്കും സ്ഥാനമില്ല എന്ന് നാം ഓർക്കണം. ലോകത്തിന് അനുരൂപപ്പെടാതെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹദുർഭരമായ സമീപനവും ജീവിത ശൈലിയും പ്രവർത്തന രീതിയുമാണ് നാം ആവശ്യം. അതുകൊണ്ട് കർത്താവ് ചെയ്തവരെ നാം ഇന്ന് ചിന്തിച്ച വിശ്വാസം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിലാകപ്പെടാതെ കാത്തുവണമെന്ന കർത്തൃപ്രാർത്ഥന നമ്മുടെ ജീവിതത്തില് നാം എപ്പോഴും ഓർക്കുക. നിരന്തരം കൂടെയുള്ള ദൈവത്തെ പറ്റിയുള്ള ബോധ്യം, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം, ഇതിനാവശ്യമായ ശക്തിയും ഊർജവും നമുക്ക് നൽകുക. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ദർശനത്തിൽ ഒതുക്കം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കാതെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തും ശക്തിയായി തീരുവാൻ എന്നെ നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് ഈ അതിനെ
ഭാരക്യമോ അക്ഷയക ദൈവത്തിന്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടായി. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിലൂടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയെ കുറിച്ചും അതിനകത്തെ 15-ാമത്തെ വാക്യങ്ങളെ കുറിച്ചും വളരെ ഗഹനമായിട്ടുള്ള ആശയങ്ങൾ നമ്മെ വളരെ ലളിതമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ജോർജ് ദാനിയൽ അച്ഛനോടും അല്ലെങ്കിൽ ബെന്നി അച്ഛനോടുള്ള നിസ്സീമമായിട്ടുള്ള സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അച്ഛൻ്റെ പ്രസംഗം എല്ലാവരും ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഞാൻ ലവീയനല്ലാത്തതുപോലെ അവർ ലവീയരല്ല. ഈ ലോകത്തിൽ നിന്നും എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്നും അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും സ്വന്തം ജീവിതം കൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി തന്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും മാതൃകയായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്റെ ഏകദേശം ഒരു അവസാനത്തെ പ്രാർത്ഥനയാണ് ദ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്ന് പറഞ്ഞ 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തില്. രാവിലെയും വൈകിട്ടും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. പ്രയാസഘട്ടങ്ങളിലെല്ലാം കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. ബിഫോർ ഹിസ് പബ്ലിക് മിനിസ്ട്രി, ലൂക്ക് 3:21-22 കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. ബിഫോർ ഹിസ് ചോദൻ ഹിസ് ഡിസൈപ്പിൾസ്, ലൂക്കിന്റെ 6:12-13 പറയുന്നുണ്ട്. രാത്രി മുഴുവൻ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. ബിഫോർ ഹിസ് എ ഫൈനൽ ഇയർ ഓഫ് മിനിസ്ട്രി, അവിടെയും കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ അതിശയങ്ങൾ ബിഫോർ ഹിസ് മിറക്കിൾസ് കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട്. ബിഫോർ ഹിസ് ഡെത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് മാതൃകയായി തീരത്തക്കവണ്ണം കർത്താവ് തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ സ്വന്തം ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ ഈ പാപലോകത്തിന്റെ പാപികളായി രൂപാന്തരപ്പെടാതെ പാപികളെ ദൈവികരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇറങ്ങി വന്നത്. നമ്മളത് സെന്റ് താനോഷ്യസ് ദ ഗ്രേറ്റ് പറയുന്ന പോലെ മനുഷ്യരെ ദൈവികരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് അച്ഛൻ പറഞ്ഞു, ലോകത്തിൽ നിന്ന് അല്ല, ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഒരു നവീകരണം, ഒരു റിന്യൂവൽ, റിഫർമേഷൻ ഉണ്ടാക്കിയെന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം. ഈ ലോകത്ത് മാറിയിരുന്നുകൊണ്ട് വെറുമൊരു ഗുഹകളിലോ മറ്റോ പോയിരുന്ന് തപസ് ചെയ്തുകൊണ്ട് മാത്രം ചിലപ്പോൾ നിന്റെ ആത്മാവിനെ രക്ഷിച്ചെന്ന് വരാം, മറ്റുള്ളവർക്കൊരു യാതൊരു പ്രയോജനമില്ലാതെ പോകും. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്, ലീവ് ദ സിംഗിങ് ആൻഡ് ചാൻറ്റിങ് കമ്മൻ ലുക്ക് ദ പീപ്പിൾ ഹു വർക്ക് ദ ടിൽ ദ ടോയിങ്. അതായത് പുറത്തു കാണുന്ന അധ്വാനിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അമ്പലത്തിനകത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതിലും ഉത്തമമായിരിക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഉദാഹരണമായിട്ട് അച്ഛൻ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഈ ലോകത്തിലെ അനുരൂപരാകാതെ ദൈവികരാകുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് നമ്മളെ ക്രിസ്ത്യാനികളായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുപോലെ കർത്താവ് പ്രോസ്പെറിറ്റി ഗോസ്പലിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ തത്വം, ജീസസ് വോണ്ട്സ് ഇറ്റ് ടു ബി ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്, അതാണ്. ദാറ്റ്സ് ഓൾ. അതിനപ്പുറമായിട്ടൊന്നുമില്ല. ഹി നെവർ പ്രോമിസ്ഡ് എ ബെഡ് ഓഫ് റോസ്, ബട്ട് ഹി പ്രോമിസ്ഡ് ടു ഫോളോ വിത്ത് ക്രോസ്. ടേക്ക് അപ് ദ യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ യോക്ക് ഈസ് വെരി സോഫ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്റെ മുഖം മൃദുലമാണെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് എടുത്തുകൊണ്ട് ഫോളോ ചെയ്യുവാനായിട്ടാണ്. ഓരോ മനുഷ്യനും അവനവന് തക്കതായിട്ടുള്ള മുഖങ്ങൾ മാത്രമേ കർത്താവ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഇന്ന് സാധാരണ മനുഷ്യരോട് ബന്ധപ്പെട്ട് അവളുടെ ജീവിതത്തിലെ ആരാധനയേക്കാൾ കൂടുതലായിട്ട് ആരാധന ഉള്ളതിന്റെ മഹത്വമുള്ളതായിരിക്കണമല്ലോ അവരെ കർത്താവിന്റെ വർക്കുകളും. അതുകൊണ്ട് വിറ്റ്നസിങ് ഇറ്റ് ഈസ് എ ഡീഡ് ബൈ ഡീഡ് ആൻഡ് ബൈ വേർഡ്. വേഴ്സിനേക്കാട്ടിൽ ഉപരി ഡീഡ്സ് ആയിരിക്കണം. നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മുടെ ധ്യാനാത്മകമായി ധ്യാന ഗീതങ്ങളിലെ 4 ലൈൻ പാടി നമുക്ക് മധ്യസ്ഥാസം നടത്താം. അപ്രൈവിന്റെ സാധാരണ പാടി വരുന്ന നമ്മുടെ ബൗസയുടെ സച്ചിന്തകൾ, സത്വചനങ്ങൾ, നന്മകൾ എന്നിവയോരോന്നും എന്നുള്ള നിടയ്ക്കുള്ള ഭാഗമാണ് അത്. ദൈവവാസം അർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥാസനങ്ങളെ പേരുകൾ വായിച്ചു.
സച്ചിന്തകൾ, സത്വജനങ്ങൾ, നന്മകൾ എന്ന
പേരുകളെ സമയത്ത് വായിക്കുന്നത് ഒരു റേച്ചൽ ന്യൂ ബോൺ ബേബിയാണ്. ഒരു കൊച്ചു കുഞ്ഞാണ് പുതുതായി ജനിച്ചത്. ആ കുഞ്ഞു വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്നാണ് പറഞ്ഞത്. റേച്ചൽ ആ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറിയെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോസഫ് ഏലിയ, ഡോക്ടർ ജോയ് പോട്ടർ കാലിഫോർണിയ, രാജമ്മ, മറിയാമ്മ, രാജൻ, മാത്യു സർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, റോയ് അച്ഛൻ, അതുപോലെ സ്മിത ഫ്രം ഡാലസ്, കുര്യൻ ഉമനാൻ, സാറാമ കുര്യൻ, എലിസബത്ത് ജോർജ് ഫ്രം ബാൾട്ടിമോർ, സോഫിയ, സാലി, ബിനോ, ഷാലിനി ജോർജ്, അച്ഛമ്മ മാത്യു, സിൻസി, ശോഷമ്മ വർഗീസ്, ജോസഫ് റായ, സ്റ്റീവൻ, നഥാനിയൽ, ഓമന ചാണ്ടി, സോജൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് നമുക്കൊരു നിമിഷം ശിരസ്സിനെ സമർപ്പിക്കാം. അതിന്റെ പ്രത്യേകിച്ച് പറഞ്ഞു, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഞങ്ങൾ വീണ്ടും ശിരസ്സുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ വ്യാപരിക്കുന്ന കരുണയല്ലാതെ ഞങ്ങൾക്ക് ജീവിതത്തിലൊന്നുമില്ലല്ലോ. ഞങ്ങൾ പാപികളാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നോട്ടവും ചിന്തകളും വാക്കുകളും ഒക്കെ കുറവുള്ളതാണ്. ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ ഞങ്ങൾ ജീവിക്കുന്നത് പാപമംഗലമായ ഒരു സ്ഥാനത്താണ്. എങ്കിലും ഈ ലോകത്തിന്റെ നന്മകളെ അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ദൈവമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആ ലോകത്തിൽ ഒരുക്കപ്പെട്ട നന്മകളെ കണ്ട് ആ നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ആ തലത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളെയും മാലിന്യങ്ങളെയും കഴുകി കളയണമേ. അങ്ങയോട് സംസാരിക്കത്തക്കവണ്ണമുള്ളൊരു ഹൃദയവിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന അനുഭവമായിട്ട് മാറാത്തത് ഞങ്ങളുടെ കണ്ണുകളിലെ പാപത്തിന്റെ തിമിരം മൂലമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് കഴുകിക്കളയാൻ അവിടുത്തെ സ്പർശനമല്ലാതെ മറ്റൊന്നും മാർഗമില്ലല്ലോ. അവിടുന്ന് വാചവാദത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ പാപം എത്ര കടുപ്പിച്ചുപ്പായാലും അത് ഹിമപോലെ ഞാൻ വെളുപ്പിക്കു വന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ കണ്ണുനീരോട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ കഴുകിയെടുന്ന് വെളുപ്പാക്കണമേ. ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾ പലപ്പോഴും ഞങ്ങളെ തിന്മയിലേക്ക് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ ബലമുള്ള ഭുജം നീട്ടി ഞങ്ങളെ താങ്ങണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ ഓർത്ത് ഒരു പ്രിയപ്പെട്ട കുഞ്ഞുൾപ്പെടെ അനേകരുടെ പേരുകൾ ഞങ്ങൾ തിരുമുമ്പാ സമർപ്പിച്ചു. ദൈവമേ, അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനൊക്കെ അപ്പുറമായി അവിടുന്ന് അങ്ങ് അവരെ സ്നേഹിക്കുന്നുവല്ലോ. ഈ രോഗത്തിന്റെ തീവ്രതയിലും അങ്ങയുടെ സ്നേഹം കണ്ടാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. ദൈവമേ, അവരുടെ വേദനകളെ വീണ്ടും അങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ പരിലാളനയും അങ്ങ് വൈദ്യന്മാരിൽ കൊടുക്കി ഒരുക്കുന്ന ഔഷധങ്ങളും സൗഖ്യദാനങ്ങളായ ശുശ്രൂഷകളും ഒക്കെ പ്രതിഫലിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അശക്തരാണ്. ദാവീദ് രാജ പറഞ്ഞതുപോലെ, എന്റെ യഹോവയുടെ കൃപയാൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുന്നത് പോലെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളുടെ മതിലുകളെ ചാടിക്കിടക്കുവാൻ അങ്ങയുടെ ബലമുള്ള ഭുജങ്ങളിൽ ആശ്രയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. രോഗത്തെ പറ്റിയുള്ള തീവ്രമായ വാർത്തകൾ കേൾക്കുമ്പോഴും രോഗമൊരുക്കുന്ന വേദനകൾ കീഴ്പ്പെടുത്താൻ ശ്രദ്ധിക്കുമ്പോഴും അങ്ങയുടെ സ്പർശനം അവയെ മറന്നുകൊണ്ട് എന്റെ രോഗം പോലും സന്തോഷകരമാണെന്നുള്ള തലങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ, അങ്ങയിൽ അലിഞ്ഞു ചേരുവാൻ ഈ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിവിറ്റവരുടെ രോഗവിവരം കേട്ട് ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ അവിടുന്ന് ആശ്വാസം കടമേ. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നിലവിളിക്കുമ്പോൾ ഉത്തരമരണത്തിന്റെ പിതാവാണ് എന്റെ അപ്പെന്നുള്ള ബോധ്യം അവരിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകളും ഹൃദയങ്ങളിൽ നിന്ന് നൊമ്പരങ്ങളും നീക്കി കളഞ്ഞുകൊണ്ട് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ശ്രേഷ്ഠമായ യാഥാർത്ഥ്യത്തിലേക്ക് അവിടുത്തെ കരം പിടിച്ച് അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തിരുവോപ സമർപ്പിക്കുന്നു. ദൈവമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവമേ അങ്ങയുടെ മക്കൾ ഒരിക്കലും നശിച്ചു പോകാനിടയാകാതെ വഴിതെറ്റിപ്പോയ മക്കളെയൊക്കെ ഞങ്ങളുടെ കണ്ണുനീരുകളാലും പ്രാർത്ഥനകളാലും വേറെ വഴിക്ക് നയിക്കണമേ. കുടുംബജീവിതം തകർന്നിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഓർക്കുന്നു. പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കുടുംബം ദൈവം തന്ന പർദീസയാണ് ഉത്തരവാദിത്തത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ബോധ്യം തന്നെ മക്കളിൽ ഉറപ്പിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ വിട്ട് പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ആഴമായ ബോധ്യങ്ങളിലേക്ക് നിന്റെ മക്കളെ നയിക്കണമേ. പ്രത്യേകിച്ച് വാർദ്ധിക്കുന്നിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്കൊക്കെ സന്തോഷിപ്പാൻ നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ ദൈവമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ. അവർക്കൊക്കെ അനുയോജ്യരായ പങ്കാളികൾക്കാൻ തക്ക ഓണം സഹായിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും സാമ്പത്തിക പരാധീന പോലെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഉപേക്ഷിക്കല്ലേ കരുണയോടെ അവരെ പരിപാലിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കുന്ന ഭാവതിരുമേനിയെ ഓർക്കുന്നു. ഭദ്രാസ് നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസുരത്തിലെ പത്ര പൗരത്തുമാരെ ഓർക്കുന്നു. ദൈവമേ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയിൽ ആത്മാർത്ഥതയും ശുഷ്കാന്തിയും നൽകി അവരെ ധന്യരാക്കണമേ. പ്രത്യേകിച്ച് അടുത്ത നാളുകളായി നടക്കുന്ന പാവലി കോൺഫറൻസിലും സമർപ്പിക്കുന്നു. അത് സംബന്ധിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണമേ. പോകുന്നവർക്കൊക്കെ അതൊരു പ്രയോജനമുള്ള കോൺഫറൻസായി രൂപാന്തരപ്പെടുവാൻ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ സംഘടനകളെയും ആത്മീയ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ ശുശ്രൂഷിക്കുന്നവരെ ശ്രേയവാനം അനുഷ്ഠിക്കുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ നിന്ന് കൂടുതൽ അനുഗ്രഹിക്കണമേ. അനേക ആളുകളെ സംബന്ധിക്കുവാനും സംബന്ധിക്കുന്നവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായി തീരുവാനും അവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് ഒരു മാധ്യമമായി ഒരു ചാലകമായി രൂപാന്തരപ്പെടുവാനും അങ്ങയുടെ സ്പർശനം ഉണ്ടാകണമേ. ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉറപ്പിക്കണമേ. ആ ബോധ്യമാകണമേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനുള്ള കൂടുതൽ ബലവും തേജസ്സും ഒക്കെ. എവിടെയെങ്കിലും കുറവുകൾ ഞങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ആ കരുണയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ഓരോ പ്രാർത്ഥന പര്യവസാനം ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ യാതന കേട്ടു എന്നുള്ള ബോധ്യത്തോടുകൂടി അവസാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെയൊക്കെ വാഴ്ത്തണമേ. സഭാ ജീവിതത്തെ ശുശ്രൂഷകളൊക്കെ അവിടുന്ന് ധന്യമാക്കി തീർക്കണമേ. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ആത്മീയമായി നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും തേജസ്സും ചൈതന്യവും ഒക്കെ അവിടുത്തെ അഭിഷേകത്തിന് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും തിരുവോപ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നെ ഒന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
നാം എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോടുകൂടി നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടി നമ്മുടെ സഭയോടും സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജോർജ് അടിയലച്ചൻ എന്ന സ്നേഹത്തോട് വിളിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിയച്ചൻ അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ ബെന്നിയച്ചൻ അച്ഛനെ ഈ സമയത്ത് വിളിച്ചാലും സന്തോഷത്തോടെ വരും. ഇന്നും വളരെ അനുഗ്രഹിക്കുന്ന വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയമായി നമ്മളെ കൂടുതൽ വിശുദ്ധിയിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ചിന്തയായിരുന്നുള്ള സംശയമൊന്നുമില്ല. ഒരിക്കൽ കൂടി അച്ഛനുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ ശ്രേഷ്ഠമായ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് താങ്ങാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ പ്രിയ ഐതിഹ്യ ശ്രേഷ്ഠ മാമനച്ഛൻ അതുപോലെ വി സി വർഗീസച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുന്ന പ്രിയ സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി അതുപോലെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല പ്രിയപ്പെട്ട മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.